ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഗവേഷണത്തിനും നവീകരണത്തിനുമുള്ള വിഭവങ്ങളുടെ വിനിയോഗം ശാസ്ത്രീയമായി നിരീക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമിക്കോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിന് നാളെ ഗ്രേറ്റർ നോയിഡയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുഎൻഎൽ കൂടുതൽ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് ഇന്ത്യ. രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന 2030 പ്രതിവർഷം 1 കോടിയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിൽ 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾക്കും കുടുംബശ്രീ ഓണം വിപണന മേളകൾക്കും തുടക്കമായി. വാർത്തകൾ വിശദമായി. ഗവേഷണത്തിനും നവീകരണത്തിനുമുള്ള വിഭവങ്ങളുടെ വിനിയോഗം ശാസ്ത്രീയമായി നിരീക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശ പ്രകാരം രൂപീകരിച്ച അനുസന്ധാൻ ദേശീയ ഗവേഷക ഫൌണ്ടേഷന്റെ ആദ്യ ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗവേഷണം പ്രോത്സാഹിപ്പിക്കും വിധം രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. ഗവേഷണ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഡാഷ്ബോർഡ് സജ്ജീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ശാസ്ത്ര ഗവേഷണ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സെമിക്കോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിന് നാളെ ഗ്രേറ്റർ നോയിഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. അർദ്ധചാലക രംഗത്തെ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ മേള സംഘടിപ്പിക്കുന്നത്. മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ അർദ്ധചാലക നയം ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്ന വേദി കൂടിയായി സമ്മേളനം മാറും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സ്ഥാപക ദിനാഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ സുരക്ഷയിലെ പ്രധാനപ്പെട്ട ഘടകമാണ് സൈബർ സുരക്ഷ. സൈബർ സുരക്ഷയില്ലാതെ രാജ്യ പുരോഗതി സാധ്യമല്ലെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ സംരക്ഷണത്തിനുള്ള പ്രധാന സംരംഭങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്ററും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾക്കായുള്ള പുരസ്കാരം ചടങ്ങിൽ കേരളത്തിനുവേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ഏറ്റുവാങ്ങി. യുഎൻഎൽ കൂടുതൽ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് ഇന്ത്യ. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. സുരക്ഷാ കൌൺസിലിലെ ഭിന്നതകൾ സമാധാന ശ്രമങ്ങളെ ബാധിക്കുന്നതായും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. യുഎൻഎലിലെ ഇന്ത്യയുടെ സ്ഥിരാംഗമായി പുതുതായി നിയമിതനായ പി ഹാരിഷ് നടത്തിയ ആദ്യ പ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന 2030 പ്രതിവർഷം 1 കോടിയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇതിലൂടെ 5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും ന്യൂഡൽഹിയിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ 64ാമത് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. ഏകദേശം 30 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2023-24 കാലയളവിൽ 400 സ്റ്റാർട്ടപ്പുകളാണ് ഈ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വാഹനം പൊളിക്കൽ നയത്തിനനുസരിച്ച് നൂതന ആശയങ്ങളുമായി മുന്നോട്ടു വരാൻ ശ്രീ നിതിൻ ഗഡ്കരി വാഹന നിർമ്മാണ കമ്പനികളോട് ആഹ്വാനം ചെയ്തു.
Now the India has 3 crore end of life vehicles. The fitness center is a problem. For scrapping center, for fitness center, we need your cooperation. I feel that it is an economically viable venture which is going to support you to get more profits. Because by scrapping, you will reduce the cost of your components by 30-40%. 90% of the material which can be recycling, and because of that, your profit margin will be increased and you can reduce the cost of your final product.
ഭൂമിയുടെ ക്ഷേമത്തിന് അത്യാവശ്യമായ ഘടകമാണ് പാരിസ്ഥിതിക സുസ്ഥിരത എന്ന് കേന്ദ്രസഹമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. കേവലം പരിഗണനാ വിഷയം മാത്രമല്ല ഇതെന്ന് ന്യൂഡൽഹിയിൽ ഗ്രീൻ സ്റ്റീൽ റിപ്പോർട്ട് പ്രകാശന ചടങ്ങിനെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റീൽ മേഖലയ്ക്ക് പരിസ്ഥിതിയിൽ വൻ സ്വാധീനം ചെലുത്താനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റീൽ മേഖലയെ കാർബൺ മുക്തമാക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന സ്റ്റീൽ മേഖലയുടെ ഹരിതവൽക്കരണം സുസ്ഥിരതയിലേക്കുള്ള പാത എന്ന റിപ്പോർട്ട് ശ്രീ കുമാരസ്വാമി പ്രകാശനം ചെയ്തു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി യുഎഇ വ്യവസായ മന്ത്രി സുൽത്താൻ അഹമ്മദ് അൽ ജാബറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അനുദിനം വളരുന്ന ഇന്ത്യ യുഎഇ ഊർജ്ജ പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത നേതാക്കൾ സുപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഹൈഡ്രോ കാർബൺ മൂല്യ ശൃംഖലയിലെ സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. യുഎഇയുമായുള്ള ബന്ധം രാജ്യത്തിന് അഭിമാനവും അയൽ രാജ്യങ്ങളെ മോഹിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മുംബൈയിൽ ഇന്ന് ആരംഭിച്ച യുഎഇ ഇന്ത്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, യുഎഇയിലെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവർ ഫോറത്തിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് ഓണത്തിനൊരുമുറം പച്ചക്കറി. കേരളത്തിൽ കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സംസ്ഥാനത്ത് 2000 കർഷക ചന്തകളാണ് നാളെ മുതൽ ഈ മാസം 14 വരെ പ്രവർത്തിക്കുക. കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കർഷക ചന്തകളിലൂടെ കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള സപ്ലൈകോ ഓണം ഫെയറുകളും സംസ്ഥാനത്ത് ഇന്നുമുതൽ പ്രവർത്തനമാരംഭിച്ചു. പാരീസ് പാരാലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് തിരികെയെത്തിയ ഇന്ത്യൻ സംഘത്തെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആദരിച്ചു. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്വർണമെഡൽ ജേതാക്കൾക്ക് 75 ലക്ഷം രൂപ വീതവും വെള്ളിമെഡൽ ജേതാക്കൾക്ക് 50 ലക്ഷം രൂപ വീതവും വെങ്കലമെഡൽ ജേതാവിന് 30 ലക്ഷം രൂപ വീതവും കൈമാറി. ഭരണഘടനയുടെ അനുച്ഛേദം 167 സിയിലെ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാന മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും രാജ്ഭവനിൽ അറിയിക്കാൻ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട മന്ത്രിതല സമിതികളുടെ തീരുമാനങ്ങളും ഗവർണർക്ക് നൽകണമെന്നും ഗവർണറുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇന്ന് ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ നേവി സിവിലിയൻ പ്രവേശന പരീക്ഷ ചില സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കി. ഈ മാസം 14 വരെ നടക്കേണ്ടിയിരുന്ന വിവിധ ഗ്രൂപ്പുകളിലേക്കുള്ള ഓൺലൈൻ പരീക്ഷയാണ് റദ്ദാക്കിയത്. പരീക്ഷ പുനഃക്രമീകരിച്ച് മറ്റൊരു ദിവസം നടത്തുമെന്ന് ഇന്ത്യൻ നാവികസേന അധികൃതർ അറിയിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ നുഴഞ്ഞുകയറ്റ പ്രശ്നങ്ങൾ നേരിടാൻ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി ജമ്മു അതിർത്തി രക്ഷാസേന ഇൻസ്പെക്ടർ ജനറൽ ഡി കെ ബൂര അറിയിച്ചു. ജമ്മുകശ്മീരിലെ 24 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ മാസം 18 നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 5 തീർത്ഥാടകർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. രുദ്രപ്രയാഗ് ജില്ലയിൽ കേദാർനാഥ് ദേശീയപാതയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. എൻഡിആർഎഫും എസ്ഡിആർഎഫും പോലീസുമാണ് രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മരിച്ചവർ മധ്യപ്രദേശ്, ഗുജറാത്ത്, നേപ്പാൾ സ്വദേശികളാണ്. അപകടത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുഃഖം രേഖപ്പെടുത്തി. അതിതീവ്ര കൊടുങ്കാറ്റ് യാഗി ദുരന്തം വിതച്ച വിയറ്റ്നാമിൽ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 65 ആയി. 39 പേരെ കാണാതായെന്നും രാജ്യത്തെ കാർഷിക ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വടക്കൻ വിയറ്റ്നാമിലെ ഫൌങ് ചൌത് പാലം തകർന്ന് നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കൊടുങ്കാറ്റ് നാശം വിതച്ച 5 പ്രവിശ്യകൾക്ക് വിയറ്റ്നാം പ്രധാനമന്ത്രി 4 ദശലക്ഷം ഡോളർ ധനസഹായം പ്രഖ്യാപിച്ചു. മോസ്കോ ഉൾപ്പെടെ 9 പ്രദേശങ്ങളിൽ യുക്രൈന്റെ 144 ഡ്രോണുകൾ തകർത്ത് റഷ്യൻ വ്യോമ പ്രതിരോധ സേന. റഷ്യയെ ലക്ഷ്യമിട്ടുള്ള യുക്രൈൻ സൈനിക ആക്രമണത്തിന്റെ ഭാഗമാണ് ഡ്രോണുകളെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതിനെ തുടർന്ന് മോസ്കോയിലെ ഒരു റിഫൈനറിയിലും പവർ പ്ലാന്റിലും തീപിടുത്തമുണ്ടായി. സമീപപ്രദേശത്ത് ഒരാൾ കൊല്ലപ്പെട്ടതായും അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഫിലിപ്പീൻസ് സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 5-ാമത് യോഗം നാളെ ഫിലിപ്പീൻസിലെ മനിലയിൽ നടക്കും. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ യോഗത്തിൽ സഹ അധ്യക്ഷനാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവേഷണത്തിനും നവീകരണത്തിനുമുള്ള വിഭവങ്ങളുടെ വിനിയോഗം ശാസ്ത്രീയമായി നിരീക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമിക്കോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിന് നാളെ ഗ്രേറ്റർ നോയിഡയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുഎനിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് ഇന്ത്യ. രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന 2030-ഓടെ പ്രതിവർഷം 1 കോടിയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിൽ 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾക്കും കുടുംബശ്രീ ഓണം വിപണന മേളകൾക്കും തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു.